విసిడి నంబర్ 37, డివిడి నంబర్ 5, కేసెట్ నంబర్ 474, టిపిజి ఆంధ్రప్రదేశ్. മുരളി തീയതി 13/4/1998. വ്യാഖ്യാന തീയതി 20/11/2000. ഇന്നലെ വാണി നടക്കുകയായിരുന്നു. പ്രഭാത ക്ലാസ് ആയിരുന്നു. ഗീതം പാടുന്നു. ഭൂലേനാഥനിൽ നിന്നും വേറിട്ട് വേറെ ആരും തന്നെ ഇല്ല. ഇപ്പോൾ കുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് നമ്മെ ബാപ്പ് അഥവാ മാതാപിതാ പഠിപ്പിക്കുന്നു എന്ന്. ഏതൊരു മനുഷ്യഗുരുവും അല്ല നമ്മെ പഠിപ്പിക്കുന്നത്. കുട്ടികൾ ഈ സന്തോഷത്തിലിരിക്കണം. കുട്ടികൾ അച്ഛന്റെ സന്മുഖത്തല്ലേ ഉള്ളത്. വിമുഖമല്ലല്ലോ ഉള്ളത്. അപ്പോൾ സന്മുഖത്തുള്ള കുട്ടികൾക്ക് ഈ സന്തോഷത്തിലിരിക്കാൻ കഴിയണം. ഇപ്പോൾ നാം പരിധിയില്ലാത്ത അച്ഛൻ്റെതായിരിക്കുകയാണ്, പരിധിയില്ലാത്ത ബാപ്പിൻ്റെതായിരിക്കുകയാണ്. പരിധിയുള്ള അച്ഛനിൽ നിന്നും 84 ജന്മം കിട്ടി. പരിധിയുള്ള അച്ഛനിൽ നിന്നും ആ പ്രാപ്തി എടുക്കാൻ സാധിക്കില്ല. ഏത് പ്രാപ്തിയാണോ പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും ലഭിക്കുന്നത്. പരിധിയില്ലാത്ത അച്ഛൻ രണ്ടുണ്ട്. ഒന്നാണ് ബിന്ദു ബിന്ദു ആത്മാക്കളുടെ ബാപ്പ്, സുപ്രീം സോൾ, പരംപിതാ പരമാത്മാ ശിവൻ. രണ്ടാമത്തേത് മനുഷ്യ സൃഷ്ടിയുടെ ബാപ്പ്, പ്രജാപിത എന്ന് പറയാം. രാമൻ, ആഡം, ആദം, ശങ്കർ എന്നെല്ലാം പറയാം. അനേകം പേരുണ്ട്. അനേകം പേര് വെക്കുന്നത് അപ്പോഴാണ്, എപ്പോഴാണോ സുപ്രീം സോൾ ബാപ്പ് ആ പരിധിയില്ലാത്ത ബാപ്പിൽ പ്രവേശിക്കുന്നത്. അത് മനുഷ്യ സൃഷ്ടിയുടെ പിതാവാണ്. ഇപ്പോൾ നമ്മൾ പരിധിയില്ലാത്ത അച്ഛൻ്റെതായിരിക്കുകയാണ്. കുട്ടികൾ പ്രതിജ്ഞയും ചെയ്യുന്നുണ്ട്. ബാബ, ഇപ്പോൾ നാം താങ്കളുടേതായിരിക്കുകയാണ്. നമ്മൾ ഈശ്വരൻ്റെതാണ്. ഇപ്പോൾ നമ്മൾ അസുരന്മാരുടെ സംബന്ധത്തിലല്ല. നമ്മുടെ ബുദ്ധിയുടെ മോഹം താങ്കളുമായി യോജിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ ആസുരിയ അഭിപ്രായത്തിൽ നടക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈശ്വരീയ അഭിപ്രായമനുസരിച്ച് നടക്കും.
ശ്രീമത് एक है ईश्वरीय कर्म, दूसरा है आसुरी कर्म।
ഇപ്പോൾ നമ്മൾ ഈശ്വരീയ അഭിപ്രായം അനുസരിച്ച് നടക്കുന്നു. ആസുര്യമത് എന്ന് എന്തിനെ പറയും? ആരാണോ ശ്രീമതം അനുസരിച്ച് നടക്കാതെ ആസുര്യ കർമ്മം ചെയ്യുന്നു, ഒന്നുണ്ട് ഈശ്വരീയ കർമ്മം, രണ്ടാമത് ആസുര്യ കർമ്മം. കാര്യം ആർക്കും അറിയില്ല. ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മം എപ്പോഴാണ് എങ്ങനെയാണ് സ്ഥാപന ചെയ്തത് എന്ന്. മറ്റ് എല്ലാ ധർമ്മത്തിലുള്ളവർക്കും അവരവരുടെ അച്ഛനെ അറിയാം.
परमपिता परमात्मा शिव ने आकर के आदि सनातन देवी देवता धर्म की स्थापना की.
എപ്പോഴാണ് ചെയ്തത്? ഇന്നേക്ക് കൃത്യം 5000 വർഷങ്ങൾക്ക് മുൻപ് പരമപിതാ പരമാത്മാ ശിവൻ തന്നെ വന്ന് ആദ്യ സനാതന ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്തു. ആര് ഏത് ധർമ്മത്തെ മാനിക്കുന്നുവോ അവർ അവരുടെ പൂജ ചെയ്യുന്നു. ആരാണോ ദേവീ ദേവതാ ധർമ്മത്തിലേത് അവർ ദേവതമാരുടെ പൂജ ചെയ്യും. ഇനി ആരാണോ ക്രിസ്ത്യൻ ധർമ്മത്തിലേതാണെങ്കിൽ അവർ ക്രൈസ്റ്റിനെ മാനിക്കും. ബുദ്ധ ധർമ്മത്തിലേതാണെങ്കിൽ ബുദ്ധനെ മാനിക്കും. സിഖ് ധർമ്മത്തിലാണെങ്കിൽ അവർ ഗുരുനാനാക്കിനെ മാനിക്കും.
മുസ്ലിം ധർമ്മത്തിലേതാണെങ്കിൽ ധർമ്മ പിതാക്കോ
മുസ്ലിം ധർമ്മത്തിലേതാണെങ്കിൽ അവർ മുഹമ്മദിനെ മാനിക്കും. ആര് ഏത് ധർമ്മത്തിലേതാണോ അവർ തന്റെ ധർമ്മപിതാവിനെ മാനിക്കും. നിങ്ങളാണ് ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലെ പക്കയായിട്ടുള്ളവർ. എല്ലാ ധർമ്മത്തിലുള്ളവരും അവരവരുടെ ധർമ്മത്തെ അറിയുന്നു. നിങ്ങൾ 84 ജന്മം എടുത്തെടുത്ത് എല്ലാം മറന്നുപോയി. അനേക ജന്മങ്ങളിൽ സുഖ ദുഃഖം അനുഭവിച്ച് തമോ പ്രധാനമായി തീർന്നു. മറ്റു പുതിയ പുതിയ ധർമ്മങ്ങൾ വരുന്നു. 2500 വർഷത്തിൽ എല്ലാ ധർമ്മവും വന്നു കഴിഞ്ഞു. ഏതെല്ലാം വിധർമ്മികളുണ്ടോ അവരെല്ലാം തന്നെ 2500 വർഷത്തിനുള്ളിലാണ് വന്നത്. രണ്ടായിരത്തി 500 വർഷത്തിനു മുൻപ് നിങ്ങളുടെ ദേവീ ദേവതാ സനാതന ധർമ്മമായിരുന്നു. എപ്പോഴാണോ രാമകൃഷ്ണന്റെ ലോകമായിരുന്നത്. സത്യത്രേതായുഗത്തിൽ ദേവീ ദേവതാ ധർമ്മത്തിന്റെ രാജ്യമായിരുന്നു. അപ്പോൾ 2500 വർഷം ദേവതമാരുടെ രാജ്യം, പിന്നീട് 2500 വർഷം അസുരന്മാരുടെ രാജ്യം നടന്നു വന്നു. ദ്വാപര കലിയുഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തെയും ധർമ്മപിതാവിനെയും മറന്നു. അപ്പോൾ
ये धर्म स्थापन हुआ ये भी भूल गए
എപ്പോഴാണ് ഈ ധർമ്മം സ്ഥാപനമായത് അതും മറന്നുപോയി സന്യാസി പറയും നമ്മുടെ ധർമ്മം ശങ്കരാചാര്യനാണ് സ്ഥാപനം ചെയ്തത് അവർക്കും അറിയാം ശങ്കരാചാര്യനിലൂടെയാണ് സന്യാസധർമ്മം ആരംഭമുണ്ടായതെന്ന് ഇപ്പോൾ ദേവി ദേവത ധർമ്മം തന്നെ ഇല്ല ധർമ്മമേ ഇല്ല അപ്പോൾ ദേവി ദേവതയെ ഇല്ല എല്ലാവരും തന്നെ ആസുര്യധർമ്മത്തിന്റെ ചക്രത്തിൽ വന്ന് കൺവേർട്ട് ആയി പോയി ഹിന്ദുക്കൾ തന്നെയാണ് മറ്റു ധർമ്മത്തിലേക്ക് കൺവേർട്ട് ആയി പോയത് മറ്റു ധർമ്മത്തിലുള്ളവർ ഹിന്ദു ധർമ്മത്തിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല ലക്ഷ്മി നാരായണൻ മുതലായവരെ ആർക്കും തന്നെ അറിയില്ല ഇവരെപ്പോഴാണ് ഉണ്ടായതെന്ന് അച്ഛനെ തന്നെ അറിയില്ല അപ്പോൾ വിമുഖരായിരിക്കുകയാണ് ഇതും ഡ്രാമയിൽ അടങ്ങിയതാണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം പരിധിയില്ലാത്ത അച്ഛൻ നിങ്ങൾ കുട്ടികളെ വീണ്ടും രാജയോഗം പഠിപ്പിക്കുകയാണ് സത്യഖണ്ഡത്തിന്റെ സ്ഥാപന ചെയ്യുന്നതിനു വേണ്ടി സത്യയുഗത്തിന്റെ ലോകം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ അച്ഛൻ വന്ന് രാജയോഗം പഠിപ്പിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വൈകുണ്ഠത്തിന്റെ അധികാരിയാകണം കൃഷ്ണപുരിയിൽ പോകണം ഇത് കംസപുരിയാണ് കംസനും പിന്നെ കൃഷ്ണനും ഒരുമിച്ചുണ്ടാവില്ല ഒരുമിച്ചുണ്ടാവാൻ സാധ്യമല്ല അപ്പോൾ എപ്പോഴാണോ രണ്ടുപേരും ഒന്നിക്കുന്നത് അപ്പോൾ യുദ്ധമുണ്ടാകുന്നു മഹാഭാരി മഹാഭാരത് ഗ്രഹയുദ്ധമുണ്ടാകും അപ്പോൾ കംസനും കൃഷ്ണനും ഒരുമിച്ചിരിക്കാനാവില്ല ഏതുപോലെ പകലും രാത്രിയും ഒരുമിച്ചിരിക്കില്ല ഇപ്പോൾ നിങ്ങൾക്ക് ചിന്ത വരേണ്ടതാണ് നമുക്കിപ്പോൾ മാത്പിത പരമാത്മ സഹജ രാജയോഗം വന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മെ ഏതൊരു മനുഷ്യഗുരുവുമല്ല പഠിപ്പിക്കുന്നത് ബാപ്പ് പറയുകയാണ് നാം പരംധാമിൽ നിന്നാണ് വന്നതെന്ന് പഴയ ഈ രാവണ ലോകത്ത് പഴയ ശരീരത്തിൽ വന്നിരിക്കുകയാണ് പരംധാം സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്ക് ഉപരിയാണ് സൂര്യചന്ദ്ര നക്ഷത്ര ലോകത്ത് അഞ്ച് തത്വമുണ്ട് അതിലൂടെയാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പരംധാം ആ അഞ്ചു തത്വത്തിനുപരിയാണ് അവിടെ ആറാമത്തെ വേറിട്ട തത്വമാണ് ബ്രഹ്മലോകം. ബാപ്പ് പറയുകയാണ്, ഞാൻ പരംധാമത്തിൽ നിന്നാണ് വന്നത്. നാം പരംധാമത്തിൽ നിന്നാണ് വരുന്നത്. ആരോ പറഞ്ഞു, പരംധാമത്തിൽ നിന്നല്ല വന്നത് എന്നാണല്ലോ പറഞ്ഞത്. ബാബ പറയുകയാണ്, പരംധാമത്തിൽ നിന്നാണ് വന്നതെന്നാണ് പറഞ്ഞത്, പരംധാമത്തിൽ നിന്നല്ല വന്നത് എന്നല്ല. ഇനി പരംധാമത്തിൽ നിന്നല്ല വന്നതെങ്കിൽ ഈ സൃഷ്ടിയുടെ ജനസംഖ്യ വർദ്ധിക്കില്ലായിരുന്നു. ഓരോ ജന്മത്തിലും ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൃമി, കീടം, പശു, പക്ഷി, ഇവയുടെ എല്ലാം ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ്. ഇനി ഈ ലോകത്ത് തന്നെ ആത്മാക്കൾ ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ജനസംഖ്യ വർദ്ധിക്കണമായിരുന്നു. ഇതിലൂടെ സ്ഥാപിക്കുന്നത് ഇതാണ്, ഈ ലോകത്തിനുപരിയായി വേറെ ഒരു ലോകമുണ്ട്, അവിടെ കേവലം ആത്മാക്കൾ മാത്രമാണ് വസിക്കുന്നത്. ക്രിസ്ത്യൻസ് അതിനെ പറയുന്നു സുപ്രീം അബോഡ് എന്ന്, സോൾ വേൾഡ് എന്ന്. മുസ്ലിങ്ങൾ പറയുന്നു അർഷ്, ഖുദ അർഷിലാണിരിക്കുന്നത്, ആത്മാവും അവിടെ തന്നെയാണുള്ളത്. അവർ ഉയർന്നതിൽ വെച്ച് ഉയർന്ന കർത്താവാണ്. അപ്പോൾ നമ്മളും അച്ഛനും ഏത് ലോകത്തിൽ നിന്നാണ് ഇവിടെ വന്നത്, അവിടേക്ക് നമ്മൾക്ക് തിരിച്ചു
പോകണം.
ഈ സൃഷ്ടിയിൽ എപ്പോഴാണോ പുതിയ ലോകം ഉണ്ടാകുന്നത്, അപ്പോൾ നാം ഏറ്റവും ആദ്യം വരും. പൂർണ്ണമായും 84 ജന്മത്തിന്റെ ചക്രം നാം ആദി സനാതന ദേവി ദേവതാ ധർമ്മത്തിലെ ആത്മാക്കളാണ് എടുക്കുന്നത്. മറ്റു ധർമ്മത്തിലുള്ളവർ കുറഞ്ഞ ജന്മം എടുക്കുന്നവരാണ്. അവർ ഓൾറൗണ്ട് പാട്ട് ചെയ്യുന്നില്ല, അഭിനയിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് അഭിമാനമുണ്ടാകണം. അതായത് ഇപ്പോൾ നമ്മെ പരംപിതാ പരമാത്മാവാണ് സഹജരാജ്യയോഗം പഠിപ്പിക്കുന്നത്. ഏതൊരു മനുഷ്യ ഗുരുവുമല്ല പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം, ബുദ്ധൻ, ക്രൈസ്റ്റ്, ഗുരു നാനാക്ക്, വിവേകാനന്ദനുമല്ല പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ വന്നതിലൂടെ ലോകം താഴെ വീഴുകയാണ് ചെയ്തത്. അച്ഛൻ പറയുകയാണ്, ഞാൻ പരംധാമത്തിൽ നിന്നാണ് വന്നതെന്ന്. ഈ പഴയ രാവണ ലോകത്താണ് വരുന്നത്, പഴയ ശരീരത്തിലാണ് വരുന്നത്. പഴയ ശരീരത്തെ പുനർനവീകരണം ചെയ്ത് പുതിയതാക്കുകയാണ് ചെയ്യുന്നത്. പഴയ ശരീരത്തെ മാറ്റി പുതിയ ശരീരമാക്കി മാറ്റുന്നു. ഏതുപോലെ മനുഷ്യർ പിതൃക്കളെ കഴിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ആത്മ പഴയ ശരീരത്തിലല്ലേ വരുന്നത്? അവർക്ക് പഴയ ലോകമാണെന്ന് പറയാൻ സാധിക്കില്ല. കേവലം പഴയ ശരീരത്തിൽ മാത്രമാണ് വരുന്നത്. പിന്നെ അവരെ കഴിപ്പിക്കുന്നു, കുടിപ്പിക്കുന്നു. ഈ രീതി സമ്പ്രദായം ഭാരതത്തിലാണ് നടക്കുന്നത്. ഇതാകുന്നു ഭാവന. പറയുന്നു, എന്റെ പതിയുടെ ആത്മാവ് ബ്രാഹ്മണനിൽ വന്നിരിക്കുകയാണ് എന്ന്. അപ്പോൾ അവർ ഭാവന വെക്കുകയല്ലേ? പതിയുടെ നാമരൂപത്തെ ഓർമ്മിക്കുന്നു. അപ്പോൾ ഇവിടെയും ഏത് കുട്ടികൾക്ക് ഈ ഭാവനയുണ്ടോ? ശ്രദ്ധാവിശ്വാസമുണ്ടോ? ഏതാണോ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധാ വിശ്വാസമുള്ള കുട്ടികൾക്ക് മാത്രമേ ഈ ജ്ഞാനം എടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ശ്രദ്ധാവിശ്വാസമുള്ള കുട്ടികൾ അവർ പരംപിത പരമാത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുന്നു. നാം ആത്മാക്കൾ തന്നെ ഇതിനെ അംഗീകരിക്കുന്നു. ഇത് ഇവിടുത്തെ രീതിയാണ്. സത്യുഗത്തിൽ ഈ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വ്യർത്ഥമായ ചിലവ് ചെയ്യുക, ഉന്തും തള്ളും കൊള്ളുക, ഇത് ഭക്തിമാർഗത്തിലെ കാര്യമാണ്, രീതിയും സമ്പ്രദായവുമാണ്. ഭാവന വെക്കുന്നത് കൊണ്ട് അച്ഛനിൽ നിന്ന് അല്പകാലത്തെ സുഖം കിട്ടുന്നു. ഭക്തിമാർഗത്തിൽ ഭക്തിയിലും ഏതൊക്കെ സാക്ഷാത്കാരം ഉണ്ടാകുന്നുവോ അത് ഭഗവാൻ തന്നെയാണ് ചെയ്യിക്കുന്നത്. പക്ഷെ ഭക്തിമാർഗത്തിലെ സാക്ഷാത്കാരത്തിന്റെ ഫലം അല്പകാലത്തേക്കുള്ളതാണ്. ഇപ്പോൾ സദാകാലത്തേക്ക് വേണ്ടി 84 ജന്മത്തിന്റെ പ്രാപ്തി ഉണ്ടാക്കുന്നതിന് വേണ്ടി പരമാത്മാ ബാപ്പ് വന്നിരിക്കുകയാണ്. അച്ഛൻ ഒരിക്കലും ദുഃഖം തരുന്നില്ല. മനുഷ്യർ അറിയാത്തത് കാരണം പറയുന്നു സുഖദുഃഖം പരമാത്മാവാണ് തരുന്നത് എന്ന്. എന്നാൽ ഭക്തിമാർഗത്തിലെ സാക്ഷാത്കാരത്തിനു വേണ്ടി ഫലം അല്പകാലത്തിലേക്കുള്ളതാണ്. ഭക്തിമാർഗത്തിലും എന്തൊക്കെ സാക്ഷാത്കാരം ലഭിക്കുന്നുവോ അതും ഭഗവാൻ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ സദാകാലത്തേക്ക് വേണ്ടി 84 ജന്മത്തിന്റെ പ്രാപ്തിക്ക് വേണ്ടി, പ്രാപ്തി ഉണ്ടാക്കുന്നതിനു വേണ്ടി പരമാത്മാ ബാപ്പ് വന്നിരിക്കുകയാണ്.
न जानने के कारण कह देते हैं कि सुख दुख परमात्मा ही देता है।
बापू ഒരിക്കലും ദുഃഖം തരുന്നില്ല। മനുഷ്യർ അറിയാത്തത് കാരണം പറയുന്നു സുഖ ദുഃഖം പരമാത്മാവാണ് തരുന്നത് എന്ന്। അച്ഛൻ മനസ്സിലാക്കി തരികയാണ് കുട്ടികളെ ഈ കളി ഉണ്ടാക്കിയതാണ്। ഞാൻ വന്ന് ഈ സൃഷ്ടിയെ സുഖിയാക്കുന്നു। എന്നാൽ നിങ്ങൾ കുട്ടികൾ എപ്പോൾ രജോ പ്രധാനമാകുന്നു തമോ പ്രധാനമാകുന്നു അപ്പോൾ സുഖി സൃഷ്ടിയെ ദുഃഖിയാക്കി മാറ്റുന്നു। ആരാണോ ദേവി ദേവതാ ധർമ്മത്തിലുള്ളവർ അവർ തന്നെ വന്ന് ബ്രാഹ്മണനാകും। ഇവർ നമ്മുടെ കുലത്തിലേതാണോ അല്ലയോ എന്ന്। നമ്മുടെ കുലത്തിലേതാണെങ്കിൽ ദേവതാ കുലത്തിലേതാണെങ്കിൽ അവർക്ക് ഇതൊന്നും പുതിയതായി തോന്നില്ല। ഉടനെ തന്നെ അവരുടെ ബുദ്ധിയിൽ ഇരിക്കും। ഈ കാര്യം സത്യമാണ് എന്ന് അറിയാൻ കഴിയും। ഇവർ വളരെയധികം ഭക്തി ചെയ്തിട്ടുണ്ട് എന്ന്। ഏതുപോലെ ചിലർ നല്ല രീതിയിൽ പഠിക്കുന്നു അപ്പോൾ അവർക്ക് നല്ല പദവിയും ലഭിക്കുന്നു। ആര് ഏതുപോലെ ഭക്തി ചെയ്തു അച്ഛൻ വന്ന് പറയുകയാണ് ഞാൻ അവർക്ക് ഭക്തിയുടെ ഫലം നൽകാൻ വന്നിരിക്കുകയാണ്। ഭക്തിയിൽ വളരെയധികം ദുഃഖം അനുഭവിച്ചു। വളരെയേറെ തീർത്ഥാടനങ്ങളിലും ക്ഷേത്രങ്ങളിലും അലഞ്ഞു നടന്നു। എത്രമാത്രം അലയേണ്ടി വരുന്നു। ഇപ്പോൾ ഞാൻ നിങ്ങളെ എല്ലാ ദുഃഖത്തിൽ നിന്നും ദൂരെയാക്കുകയാണ്। ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് യുഗത്തെ ത്രേതായുഗത്തിൽ ഏതൊരു മന്ദിരത്തിലോ പള്ളിയിലോ ഗുരുദ്വാരയിലോ അലയേണ്ട ആവശ്യമേയില്ല। എന്നാൽ ഇപ്പോൾ ശ്രീമത് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായിട്ടുള്ള അച്ഛനെ പിടിക്കുകയാണെങ്കിൽ ജന്മജന്മാന്തരം സുഖിയായി തീരുന്നു। അച്ഛൻ ഒരിക്കലും തെറ്റായ മതം നൽകില്ല। സന്മുഖത്ത് വന്നാണ് ശ്രീമതം തരുന്നത്। സന്മുഖം അർത്ഥം മുൻപിൽ। മുന്നിൽ വന്നാണ് പറയുന്നത്। അങ്ങനെ പറയില്ല രാവണൻ ഏതെങ്കിലും ഒരു വസ്തുവാണെന്ന് ആരുടെയെങ്കിലും ബുദ്ധിയിലിരുന്ന് മതം നൽകുന്നു എന്ന്। ഇതെല്ലാം തന്നെ ഡ്രാമയിൽ അടങ്ങിയതാണ്। മായ കാരണം മനുഷ്യർ തികച്ചും പതിതരായിരിക്കുകയാണ്। നിങ്ങൾക്കറിയാം നാം ദേവതയാകും പിന്നെ പകുതി കൽപ്പത്തിന് ശേഷം പതിതമാകാൻ ആരംഭിക്കുന്നു। പകുതി കൽപ്പം ദേവതകളാണ് സത്യത്രേതായുഗത്തിൽ। പകുതി കൽപ്പം ആസുരിയ മനുഷ്യരാണ് ദ്വാപര കലിയുഗത്തിൽ। എപ്പോഴാണോ മറ്റു ധർമ്മങ്ങൾ വരാൻ തുടങ്ങുന്നത്? ഈ ബാബയും അനുഭവിയായിരുന്നു, വൃദ്ധനായിരുന്നു, സാധു സന്യാസിമാരെ എല്ലാം എല്ലാവരും കാണുന്നു, അതുപോലെ ശാസ്ത്രവും പഠിച്ചിട്ടുണ്ട്. അച്ഛൻ തീർച്ചയായും അനുഭവരഥത്തിലാണ് വരുന്നത്. അവരുടെയും തീർച്ചയായും എന്തെങ്കിലും ഒരു ചരിത്രമുണ്ടാകും. അതായത് എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ഒരേ ഒരു രഥം എടുത്തത്? മറ്റേതൊരു രഥവും എന്തുകൊണ്ട് എടുത്തില്ല എന്ന്? ഭാഗീരഥം അർത്ഥം ഭാഗ്യശാലി രഥം എന്ന് പാടുന്നു. ഭാഗ്യശാലി രഥം അതാണ് ആരാണോ ഈ ഒരു ജന്മത്തിൽ തന്നെ തന്റെ രഥത്തെ ശരീരത്തെ റിജുവിനേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം മനുഷ്യ സൃഷ്ടിയുടെ സ്ഥാപന എപ്പോഴാണോ ഉണ്ടാകുന്നത്, അപ്പോൾ ആരാണോ ആദ്യം തന്റെ ശരീരത്തെ കൺവേർട്ട് ചെയ്യുന്നത് അതാണ് ഭാഗ്യശാലി രഥം. പറയുന്നുണ്ട് ഭാഗീരഥനിൽ നിന്നും ഗംഗ വന്നു എന്ന്. ഇനിയിപ്പോൾ ജലമാകുന്ന ഗംഗയിലൂടെയാണോ പതിത പാവനാകാൻ കഴിയുക? ഇത് ജ്ഞാനഗംഗയുടെ കാര്യമാണ്, ജ്ഞാനഗംഗ വന്നു എന്ന്. ജടകളിലൂടെ ജലഗംഗയല്ല വരുന്നത്, ജടകൾ വരുന്നത് തലയിൽ നിന്നാണ്. തലയിൽ ബുദ്ധി ഉൾക്കൊണ്ടിട്ടുണ്ട്. ബുദ്ധിയിലൂടെ തന്നെയാണ് ജ്ഞാനഗംഗ വരുന്നത്. അപ്പോൾ ചിത്രകാരൻ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് ശങ്കരന്റെ ജടയിലൂടെ ജ്ഞാനഗംഗ വന്നു എന്ന്. ഗംഗയുടെ ചിത്രം വരയ്ക്കുന്നു, അതും ഏതോ കന്യകയുടേതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കന്യകയുടെ ചിത്രം ഉണ്ടാക്കിയത്? എന്തുകൊണ്ടെന്നാൽ കന്യകയുടെ ബുദ്ധി പവിത്ര ബുദ്ധിയാണ്. പവിത്ര ബുദ്ധിയിൽ ഏതുപോലെ ജ്ഞാനം, ആ ജ്ഞാനം അതേപോലെ ഉൾക്കൊള്ളുന്നു. അപവിത്ര ബുദ്ധിയുള്ളവർ ആരാണോ അവർ ജ്ഞാനത്തെ തിരിച്ച് വളച്ച് അവരവരുടെ രീതിയിൽ അതിനെ കാഴ്ചവെക്കുന്നു. ശ്രീമതത്തിൽ ആസുര്യ മതം മിക്സ് ആക്കുന്നു. ഇപ്പോൾ ജലഗംഗയിൽ നിന്ന് വരാൻ സാധ്യമല്ല. ഭഗവാൻ അച്ഛൻ വന്ന് ശരീരത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജ്ഞാനത്തിന്റെ ഗംഗയല്ലേ വരുന്നത്? മുന്നേ നമ്മൾക്കും ഈ കാര്യം അറിയില്ലായിരുന്നു. ഭാഗ്യശാലി രഥം എന്ന് ബ്രഹ്മാവിന്റെ മഹിമയാണ്. ആരിലൂടെയാണോ പരംപിതാ പരമാത്മാവ് വരുന്നത്? മനുഷ്യർ സംശയിക്കുന്നു,
ഈ
ബ്രഹ്മാവിൽ എങ്ങനെ വരാൻ സാധിക്കും?
ब्रह्मा कहते हो तो मनुष्य मुझते है।
നിങ്ങൾ ഈ മനുഷ്യനെ ബ്രഹ്മാവെന്ന് പറയുന്നു, അപ്പോൾ മനുഷ്യർ സംശയിക്കുന്നു. ബ്രഹ്മാവ് ഭഗവാനല്ലേ? സൂക്ഷ്മവദനത്തിൽ ഇരിക്കുന്നവനാണ്. നിങ്ങൾ പിന്നെ മനുഷ്യനെ ബ്രഹ്മവാക്കി വെച്ചിരിക്കുന്നുവോ? അരേ, സൂക്ഷ്മവദനം മുകളിലല്ല ഉണ്ടാവുന്നത്. സ്വർഗം മുകളിലല്ല ഇരിക്കുന്നത്, നരകവും പാതാളത്തിലല്ല ഉള്ളത്. ഈ സൃഷ്ടിയിൽ തന്നെയാണ് നരകവും ഈ സൃഷ്ടിയിൽ തന്നെയാണ് സ്വർഗവും ഉള്ളത്. ഈ സൃഷ്ടിയിൽ തന്നെയാണ് സൂക്ഷ്മ മനന ചിന്തന മന്ദനത്തിന്റെ മനുഷ്യന്റെ സ്റ്റേജ് ഉണ്ടാകുന്നത്. എപ്പോഴാണോ മനന ചിന്തന മന്ദനത്തിന്റെ സ്റ്റേജ് ഉണ്ടാകുന്നത്, അപ്പോൾ അവരെ ഫരിഷ്ത എന്ന് പറയുന്നു. വിശ്വകല്യാണത്തിന്റെ ചിന്തയിലുള്ളവർക്ക് ദേഹസംബന്ധിയുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. മുഴുവൻ വിശ്വവും അവരുടെ കുടുംബമായി തീരുന്നു. അപ്പോൾ ലോകർ അങ്ങനെ പറയുകയാണ്, ഇവർ മനുഷ്യനെ ബ്രഹ്മാവാക്കി വെച്ചിരിക്കുന്നു എന്ന്. ഇത് അവരുടെ കൽപ്പനയാണ്. ബ്രഹ്മാ വിഷ്ണു ശങ്കർ ഇവിടെ എങ്ങനെ വരാനാണ്? അരെ, ഇനി ബ്രഹ്മാ വിഷ്ണു ശങ്കർ ഇല്ല എങ്കിൽ, ഇവിടെ വന്നില്ല എങ്കിൽ, അവരുടെ ചിത്രം പിന്നെ ഇവിടെ എങ്ങനെ വന്നു? എവിടെ നിന്ന് വന്നു? അവരുടെ മൂർത്തികൾ ഇവിടെ എങ്ങനെ ഉണ്ടാക്കി? എവിടെ നിന്ന് വന്നു? ജവഹാർ, ശിവാജി, ഗാന്ധിജി, ഇവരുടെ ഒക്കെ മൂർത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ സ്ഥാപിക്കുന്നത് ഇവർ എപ്പോഴോ വന്നിട്ടുണ്ട്. ദേവതമാരുടെ മന്ദിരം ഉണ്ടാക്കുന്നു, മൂർത്തികൾ ഉണ്ടാക്കുന്നു, ചിത്രവും ഉണ്ടാക്കുന്നു. അതേപോലെ ദേവതമാരുടെ മന്ദിരമുണ്ടാക്കുന്നു, മൂർത്തികൾ ഉണ്ടാക്കുന്നു, ചിത്രവും ഉണ്ടാക്കുന്നു. ആ ചിത്രങ്ങളിൽ അനേക പ്രകാരത്തിലുള്ള കവികളും ചിത്രകാരന്മാരും ഭാവഭംഗി നിറച്ചിട്ടുണ്ട്. ആ ചിത്രങ്ങളിൽ നിന്ന് ചരിത്രം തിളങ്ങുന്നുണ്ട്. ആ ചിത്രങ്ങൾക്ക് അതിൻ്റെതായ അർത്ഥവുമുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ ലോകത്തിൽ വന്നിരിക്കണം. അപ്പോൾ പറയുന്നു, ശങ്കരൻ ഇവിടെ എവിടെ നിന്നാണ് വരുന്നത്? എങ്ങനെയാണ് വരിക? അല്ലയോ, പ്രജാപിത ബ്രഹ്മാവിന്റെ മുഖത്തിലൂടെ ബ്രാഹ്മണരുണ്ടായി, അപ്പോൾ തീർച്ചയായും ഇവിടെയല്ലേ ഉണ്ടാവുക? ബ്രാഹ്മണൻ ദേവതയാകുന്നു. തീർച്ചയായും ബ്രഹ്മാ വിഷ്ണു ശങ്കർ ആദ്യം ബ്രഹ്മാവിന്റെ സന്താനം ബ്രാഹ്മണനാകുന്നു. എപ്പോൾ ബ്രാഹ്മണ